ദുഷിതനാകുന്നു ആകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷം സർവത്തിലെ പോലെ അപ്പമീനുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടണമേ. നിങ്ങളുടെ നാടാജ്യം ശക്തിയും മഹത്വം നീക്കുന്നുള്ളതാകുന്നു. ആമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദർശനമായ നമ്മുടെ കർത്താവായ യേശുവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അനിയത്രയും നീതമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലുംബ്രാനുടമേ ആമേ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു രാത്രികാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി, ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് ഈ രാത്രിയിൽ തിരുവും ഭാഗ്യായിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയാക്കിയതിനെ ഓർത്തിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. പ്രത്യേകിച്ച് കർത്താവേ രോഗാവസ്ഥയിലിരിക്കുന്ന ദൈവലസ്തരും എനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കരുണാ സഹായങ്ങൾ ദൈവപിതാവിനോട് കൂടെ ഇരിക്കണമേ. ഓർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും ശിഷ്യന്മാരെയും ഇന്ന് ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വനിതാ സമാജത്തിന്റെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ശാന്തമായിട്ട് അല്പസമയം ദൈവമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളെ സ്വസ്ഥമാക്കണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെങ്കിലും അത് ലോകം തരുന്നത് പോലെ അല്ല എന്നുള്ള ചെയ്ത യേശുവേ, ശാശ്വതമായ അവിടുത്തെ നിരക്കും ശാന്തിയും സമാധാനവും ഞങ്ങളെല്ലാവരിലും വസിക്കുമാറാകണം. ഞങ്ങൾ നിനക്കും ഏകജാതൻ പരിശുദ്ധവും സഹായിക്കും എപ്പോഴും എപ്പോഴും വന്നേ. പുതിയ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ ശ്രീയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നമുക്ക് ദൈവത്തിന്റെ സന്ധിയിൽ ചേർന്ന് വന്ന് പ്രത്യേകിച്ച് നമ്മൾ വ്യാഴാഴ്ച എടുക്കുന്ന മതോപദേശ സാരങ്ങളിൽ നിന്ന് പുതിയ ചില കാര്യങ്ങൾ പഠിക്കുന്ന ദൈവമിടയാക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവനും ജീവിതവും എല്ലാം ദൈവത്തിന്റെ കൃപയും ദാനവുമാണ്. ദൈവം നൽകുന്നിടത്തോളം നമുക്ക് ജീവൻ ലഭ്യമാകുന്നു. ദൈവനിബ്രാൻ അനുവദിക്കുന്നിടത്തോളം നമ്മൾ ജീവിക്കുന്നു. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്ര എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ ജീവിതത്തിന്റെ ക്ഷണസങ്കുരതയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ധ്യാനിക്കുവാനും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുവാനും അതോടൊപ്പം തന്നെ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി നമുക്ക് ഭൗതികമായിരിക്കുന്ന നമ്മുടെ കാര്യങ്ങളുണ്ട്, മാനസികമായിരിക്കുന്ന സ്വസ്ഥതയും സമാധാനവും നമുക്ക് ആവശ്യമുണ്ട്, ആത്മീയമായിരിക്കുന്ന വളർച്ചയും പക്വതയും നമുക്ക് ആവശ്യമുണ്ട്. അതിനെല്ലാം ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് അനുഗ്രഹീതമായിട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാവരും ദൈവകൃപയാൽ പരിപാലിക്കപ്പെടട്ടെ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മതോപദേശ സാരങ്ങളിലെ 14 അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 13 അധ്യായങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ 13 അധ്യായം പഠിച്ചായിരുന്നു. നല്ലൊരു ശവസംസ്കാരം ഒരാൾക്ക് എന്തുകൊണ്ട് കൊടുക്കണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉള്ള 14 അധ്യായത്തില് പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. മതോപദേശസാരങ്ങളിൽ പ്രാർത്ഥനയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അതേപടി ആ പഴയ മലയാളത്തില് ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ മനസ്സിലാകും. അതിനുശേഷം ഞാൻ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുവാണല്ലോ ചെയ്യുന്നത്. ഓരോന്നിനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേദഭാഗങ്ങളും കൂടി അതിന്റെ താഴെ ഉണ്ടാവും. അതും കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു രീതിയാണല്ലോ നമുക്കുള്ളത്. അപ്പൊ ആ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വായിക്കാം. പ്രാർത്ഥന എന്നത് മനുഷ്യർ തങ്ങളുടെ സൃഷ്ടാവിന്റെ കർത്തവ്യത്തെയും തന്നിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകളെയും തിരിച്ചറിഞ്ഞ് സ്തുതി പാടി തന്റെ ഇഷ്ടം സമ്പാദിക്കുകയും തങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും ശരീരത്തിന്റെ പുലർച്ചയ്ക്കും ആവശ്യമുള്ള കാര്യങ്ങളെ തന്നോട് ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്യുവാനായിട്ട് തങ്ങളുടെ ഹൃദയങ്ങളെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി തന്നോടുകൂടെ സംസർഗം ചെയ്യുന്നതാകുന്നു. ഈ വായിച്ചതിന്റെ അർത്ഥം പറയാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഇതിനകത്തെ നിർവചനം അനുസരിച്ച് നമ്മൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന നമ്മൾ ഉയർത്തുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, തന്നിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകളെ തിരിച്ചറിഞ്ഞ് സ്തുതി പാടുക. അതായത് ദൈവം തരുന്ന നന്മകളെ ഓർത്ത് നമ്മൾ സ്തുതി പാടുക. നമ്മളിപ്പം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ, കർത്താവേ ഞങ്ങൾക്കൊരു ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിച്ചതിനെ ഓർത്ത്, അതോടൊപ്പം ദൈവം തരുന്ന എല്ലാ നന്മകളെ ഓർത്ത് അവന് സ്തുതി പാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ സൃഷ്ടാവിന്റെ കർത്തവ്യത്തെയും തന്നിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകളെയും തിരിച്ചറിഞ്ഞ് സ്തുതി പാടുക. അങ്ങനെ തന്റെ ഇഷ്ടം സമ്പാദിക്കുക. ദൈവത്തിന്റെ പ്രീതി നമുക്ക് ഉണ്ടാകണം. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, നിവേദ്യവും പ്രസാദവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതാ. നിവേദ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ദൈവത്തിന് നിവേദിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഭൗതികമായ ഒരു സാധനം. എന്നാൽ പ്രസാദം എന്ന് പറഞ്ഞാൽ അതേ സാധനം തന്നെ ദൈവപ്രീതി അതിൽ ലഭിച്ചിട്ട് അതേ സാധനം, ഭൗതികമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ ദൈവാനുഗ്രഹം അതിൽ ലഭിച്ചും അത് തിരികെ എടുക്കുമ്പോൾ പ്രസാദം. ഞാനത് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. തന്നെയല്ല, ഈ പ്രസാദം എന്നുള്ള വാക്ക് എപ്പോഴും നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളുടെ ആത്മ ശരീര മനസ്സുകളെ നിവേദിക്കുക, ദൈവത്തിൽ നിന്ന് ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ പ്രാപിച്ചത് പ്രസാദമാക്കി മാറ്റുക. അപ്പം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ നിവേദിക്കുമ്പോൾ നമ്മൾ സ്തുതി പാടുന്നു, തന്റെ ഇഷ്ടം സമ്പാദിക്കുന്നു, ദൈവപ്രീതി നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ പ്രസാദാത്മകമായ ജീവിതം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് പരിശുദ്ധിയിലേക്ക് ഉയരാൻ സാധിക്കുന്നതെന്നൊക്കെയാണല്ലോ 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും 16-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, തങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും ശരീരത്തിന്റെ പുലർച്ചയ്ക്കും ആവശ്യമുള്ള കാര്യങ്ങളെ തന്നോട് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യുവാനായിട്ട് തങ്ങളുടെ ഹൃദയങ്ങളെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി തന്നോടുകൂടെ സംസർഗം ചെയ്യുന്നതാകുന്നു. ഒന്നാമത് പറഞ്ഞത് ദൈവത്തെ സ്തുതിക്കുക. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ശരീരത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടിയും. പുലരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൈവല ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾക്ക്, ഭൗതികമായ നമ്മുടെ ജീവിതം നിലനിർത്തുവാൻ തക്കവണ്ണം ആവശ്യമായ കൃപകളെയും കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ചോദിക്കുക. ഒന്നാമത് കണ്ടത് ദൈവത്തിന് സ്തുതി പാടുക, അങ്ങനെ ദൈവപ്രീതിയുള്ളവരാകുക, അല്ലെങ്കിൽ തന്റെ ഇഷ്ടം സമ്പാദിക്കുക. രണ്ടാമത് നമ്മൾ കാണുന്നത് നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും ശരീരത്തിന്റെ പുലർച്ചയ്ക്കും ആവശ്യമുള്ള കാര്യങ്ങളെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുക. തീർച്ചയായിട്ടും ഇത് വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, പലപ്പോഴും എന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടും ചിലപ്പം ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, ഈ ഭൗതികമായ കാര്യങ്ങളൊന്നും നമ്മളോട് നമ്മൾ അങ്ങോട്ട് ചോദിക്കണ്ടെന്ന് ഒക്കെയുള്ള അർത്ഥത്തില്. പക്ഷെ അങ്ങനെയല്ല, ഭൗതികമായ നമുക്ക് ദൈനംദിനമായ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച് അന്നൊന്നും വേണ്ട അപ്പം ഞങ്ങൾക്ക് നൽകണമേ, അതാത് ദിവസത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഞാൻ എതിർത്തത് ഈ ഒരു കാറ് വേണം, കാറ് വേണമെന്ന് നമുക്ക് ചോദിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ BMW വേണമെന്ന് വാച്ച് പിടിക്കരുത്. അതിനെ ഞാൻ എതിർത്ത്, നേരത്തെ എതിർത്തിട്ടുള്ളതും ഇനി എതിർക്കാൻ പോകുന്നതും ഒക്കെ അതിനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫിലിപ്പി ലേഖനം 4:6 നമ്മൾ വായിക്കുന്നുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നാമത് നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ ജീവിക്കുമ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടല്ലോ, അത് കളയണം. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വിചാരപ്പെടുന്നതിനാൽ നമ്മളുടെ നീളത്തോടെ ഒരു മുഴം കൂട്ടാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും കറുപ്പിപ്പാനോ വെളുപ്പിപ്പാനോ കഴിയുകയല്ലെന്നാ പറയാൻ. നമ്മൾ കറുപ്പിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ശാശ്വതമായിട്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ മൂടിവെക്കാം, കുറച്ചാൾ പെയിന്റ് അടിച്ച് നിർത്താം എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നതിനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ കുറെ തലമുറകൾക്ക് വേണ്ടിയുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് ഇപ്പം തന്നെ അങ്ങ് ചോദിച്ച് മേടിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു എതിർത്തത്. ഒരു ഭോഷനായ മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്, ഞാൻ വലിയ എന്റെ കളപ്പുരകളെല്ലാം ഞാൻ വലുതാക്കും, അങ്ങനെ എന്റെ ബാങ്ക് ഡിപ്പോസിറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കും, അങ്ങനെ എന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ സ്വരുക്കൂട്ടുമെന്ന് പറഞ്ഞ മനുഷ്യനോടാണ് ചോദിക്കുന്നത്. മനുഷ്യ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ വിളിച്ചാൽ എന്താകും എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് പരിചിതമാണല്ലോ. തന്നെയല്ല, ഈ സദൃശ്യവാക്യങ്ങൾ 30 അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. 8-9 വാക്യങ്ങൾ നമ്മളൊന്ന് പഠിക്കുന്നു. ഇത് ഞാൻ മതോപദേശ സാരത്തെ അടിസ്ഥാനമാക്കിയല്ല ഈ വാക്യങ്ങൾ പറയുന്നത്, ഇത് ഞാൻ നിങ്ങൾക്ക് നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. 30 സദൃശ്യവാക്യങ്ങൾ 30 അധ്യായം 8-9 വാക്യങ്ങൾ, പ്രോവേർബ്സ് ചാപ്റ്റർ 30:8-9. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ. അതായിരിക്കണം പ്രാർത്ഥന. വ്യാജവും ഭോഷ്കും നീക്കണം, ദാരിദ്ര്യം എനിക്ക് തരരുത്, സമ്പത്തും എനിക്ക് തരരുത്, നിത്യവൃത്തി തരണം. അതാ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, അന്നന്ന് വേണ്ട അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണം. അതുകൊണ്ടാണ് മന്ന വീണപ്പോഴ് പഴയ നിയമകാലത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നതാണ്, 16-17 ഒക്കെ അധ്യായങ്ങളിൽ വായിക്കുന്നതാണ്. മന്ന വീണപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ അന്നന്നത്തേക്ക് ആവശ്യമുള്ളതേ പെറുക്കാവൂ. അപ്പൊ നമ്മുടെ സ്വഭാവം ഉള്ളവരെന്നാ ചെയ്തു, 5-6 പറ കൂടുതൽ പെറുക്കി ക്രമിച്ച് നാറിപ്പോയി എന്നാ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ പെറുക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അതെല്ലാം ക്രമിച്ച് നാറിപ്പോവുക അല്ല നശിച്ചു പോവുക ചെയ്യത്തേ ഉള്ളൂ. അന്നന്നത്തേക്ക് നടക്കാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ദൈവസ്ഥ നമുക്ക് ചോദിക്കാം. അതിന്റെ വിശദീകരണം ഈ സദൃശവാക്യം 30:9 അടുത്ത വാക്യത്തിൽ, എന്തുകൊണ്ടാ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ കാരണം കൂടി സലോമോൻ പറയുന്നുണ്ട്. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ സുഖവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ അറിയാൻ മേല. ദൈവത്തെ അറിയാവുന്ന എപ്പോഴേ ഉള്ളൂ, അപകടവും ബുദ്ധിമുട്ടും പ്രയാസവും വേർപാടും ദുഃഖവും നൊമ്പരവും മരണവും ഉണ്ടാകുമ്പോഴാ കർത്താവിനെ അറിയാവുന്നേ. അന്നേരം വെച്ച് അങ്ങ് തടിച്ച് കർത്താവേ എന്ന് നിലവിളിക്കും. നോക്കിയേ ഇവിടെ, ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണല്ലോ, ഓ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ ഇത്രത്തോളം ഉയർന്നത്, എന്റെ ഒരു കഴിവും എന്റെ ഒരു മെടുക്കും കൂടൊക്കെ അതിനകത്ത് ഉണ്ട് എന്ന് പബ്ലിക്കായിട്ടൊക്കെ പറഞ്ഞില്ലെങ്കിലും സ്വയം ഒരു അഭിമാനമൊക്കെ നമുക്കുണ്ടല്ലോ. പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു അഭിമാനം നല്ലതാണ്, പക്ഷെ അതൊരു അഹങ്കാരത്തിന്റെ ലെവലിലേക്ക് പോകരുത്. അതാ ഇവിടെ പറയുന്നേ, ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാൻ. പിന്നെ ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. അതുകൊണ്ടാണ് നിത്യവൃത്തി തരണമെന്ന് പറയുന്നതിന്റെ കാര്യം. ഞാൻ ദരിദ്രനായി, സമ്പത്തെനിക്ക് കൂടി പോയാൽ നിന്നെ ഞാൻ നിഷേധിക്കും, ഞാൻ ദരിദ്രനായി തീർന്നാലോ ഞാൻ പോയി മോഷ്ടിക്കും, അതിലൊക്കത്തെ വാഴക്കൊല വെട്ടും, അല്ലെങ്കിൽ പിന്നെ കണക്കിൽ പെടാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കള്ളക്കണക്ക് എഴുതും, മോഷ്ടിക്കും. അത് പല രീതിയിലാണ് മോഷണം. അപ്പോ അത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്നാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. വീണ്ടും മതോപദേശ സാരങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ കർത്തവ്യത്തെയും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകളെയും തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തുതി പാടുക. 2, നമുക്ക് നമ്മുടെ ശരീരം പുലരണം. ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ട്, വസ്ത്രം ആവശ്യമുണ്ട്, ഒരു പാർപ്പിടം ആവശ്യമുണ്ട്, അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം ആവശ്യമുണ്ട്, മറ്റ് ബേസിക് നീഡ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ ആ പുലർ, നമ്മുടെ കുഞ്ഞുങ്ങള്, ഭർത്താവ്, ഭാര്യ, കുടുംബം, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെ ചോദിച്ചു വാങ്ങുക. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ദൈവത്തോട് സംസർഗം ചെയ്യുന്നതാകുന്നു എന്ന് പറയുന്നു. വീണ്ടും പൊതുവെ എല്ലാവർക്കും ചേരുന്നതായി അതാത് ദിവസങ്ങളിലും യാമങ്ങളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഓരോ വിശുദ്ധ പിതാക്കന്മാരാൽ ഉണ്ടാക്കപ്പെട്ടതും പരിശുദ്ധ സഭയിൽ പൊതുവെ അംഗീകരിച്ച് നടത്തി വരുന്നതുമായ പ്രാർത്ഥനയ്ക്ക് സാധാരണയായ പരസ്യ പ്രാർത്ഥന എന്ന് പേര് പറയപ്പെടുന്നു. ഇനിയും ഓരോരുത്തരും പ്രത്യേകമായി ദൈവം ചെയ്തു കൊടുക്കുന്ന നന്മകൾക്ക് അവനവൻ ദൈവത്തിന് വിശേഷാൽ നന്ദി പറയുകയും താൻ താങ്കൾക്ക് തനതായുള്ള ആവശ്യങ്ങളെ യാചിക്കുകയും ചെയ്യുന്നതിന് രഹസ്യ പ്രാർത്ഥനയെന്നും പേര് പറയപ്പെടുന്നു. രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനകൾ, ഒന്ന് പരസ്യ പ്രാർത്ഥന, അത് എല്ലാവരും കൂടി ചേർന്ന് ഓരോ യാമങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത, അതിലേക്ക് ഞാൻ ഇത്ര കാര്യമായിട്ടൊന്ന് നിങ്ങളോട് പറയാം. രണ്ടാമതായിട്ട് നമ്മുടെ പേഴ്സണൽ പ്രയർ, രഹസ്യമായ പ്രൈവറ്റ് പ്രയർ ഉണ്ട്, നമ്മുടെ രഹസ്യ പ്രാർത്ഥന. കാര്യം എന്നാ, നമുക്ക് ദൈവം പേഴ്സണലായിട്ട് നൽകിയിട്ടുള്ള, നമ്മുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള ആ പ്രാർത്ഥനകളെ ആണ്, ആ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി ചൊല്ലുന്നതും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതും ആണ് രഹസ്യ പ്രാർത്ഥന എന്ന് പേര് പറയപ്പെടുന്നത്. ഈ രണ്ടു വിധത്തിലുള്ള പ്രാർത്ഥനകളും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ കഴിക്കേണ്ടതാകുന്നു. അപ്പോ പരസ്യപ്രാർത്ഥനയുണ്ട്, രഹസ്യപ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും നമ്മൾ ആരാധനയെ സംബന്ധിക്കുന്നുണ്ട്, അത് പരസ്യപ്രാർത്ഥനയാണ്. പിന്നെ യാമപ്രാർത്ഥനകൾ പരസ്യമായിട്ട് നടത്താറുണ്ട്. പ്രത്യേകിച്ച് നോയമ്പിലൊക്കെ പല വീടുകളിലും ഒക്കെ കൂടിയിട്ട് നോയമ്പിലെ സന്ധ്യാ നമസ്കാരം നമ്മൾ നടത്താറുണ്ട്. അതുകൂടാതെ നമ്മുടെ പൗരസ്ത്യ ആരാധനാ ക്രമീകരണം അനുസരിച്ച് ഷീമോ നമസ്കാരം നമുക്കുണ്ട്. ഷീമോ നമസ്കാരം എന്ന് വെച്ചാൽ കോമൺ പ്രയർ, സാധാരണ നമസ്കാരം. അത് ഓരോ ദിവസവും 7 യാമങ്ങളായിട്ട് ഓരോ ദിവസത്തെയും തിരിച്ചിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ 5 നേരം നിസ്കരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മള് 7 നേരം നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരു പൗരസ്ത്യ ആരാധന ട്രഡീഷൻ നമുക്കുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനകള് പരസ്യമായിട്ട് നടത്തുന്നു, അതുകൂടാതെ രഹസ്യ പ്രാർത്ഥനയും നടത്തുന്നു. ഈ രണ്ടു വിധത്തിലുള്ള പ്രാർത്ഥനകളും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ കഴിക്കേണ്ടതാകുന്നു എന്ന് പറയുകയാണ്. അതിന് ഉപോത്ബലകമായിട്ട് പറയുന്ന വേദവാക്യങ്ങള്, മതോപദേശ സാരങ്ങളിൽ പറയുന്ന രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് 6, 7, 8 വാക്യങ്ങൾ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. എന്നാൽ സംശയിക്കാതെ വിശ്വാസത്തോടുകൂടി നമ്മളെ ചോദിക്കണം. ഇവിടെ നമ്മുടെ കയ്യിലുള്ള പുസ്തകം ഞാൻ വായിക്കാം, നമ്മളുടെ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ നല്ല ഉറപ്പോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം നമുക്കത് നല്ല പ്രാർത്ഥനകൾ കേട്ടോ, നല്ല പ്രാർത്ഥനകൾ, എന്തും അങ്ങ് പ്രാർത്ഥിക്കുമല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടുകൂടി ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തോടുകൂടി മലയോട് കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അതവിടെ നിന്ന് നീങ്ങിപ്പോകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരമ്മച്ചി എന്നാ ഇത് പ്രാക്ടിക്കലാക്കാനായിട്ട് ശ്രമിച്ചു. അമ്മച്ചിയുടെ വീടിന്റെ അടുത്ത് ഒരു വലിയ പാറക്കല്ല് ഇരിപ്പുണ്ട്. പാറക്കല്ല് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു മൗണ്ടൻ പോലെയാ, വലിയ പാറയാ, അത് ഒരു തണങ്കൽ പാറ പോലെ ഇരിക്കും. അത് കാരണം ഒരു രക്ഷയില്ല, പല കൃഷി പോലും കൃത്യമായിട്ട് നടക്കുന്നില്ല. അത് ഈ സ്ഥലത്തിന്റെ കുറച്ചേറിയ അങ്ങ് ഇത് ചെയ്ത് നിർത്തിയിരിക്കുക, അത് കാരണം രക്ഷയില്ല. അപ്പൊ അമ്മച്ചി വിശ്വാസത്തോടുകൂടി രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നാ പ്രാർത്ഥിച്ച്? ഈ പാറ ഇപ്പൊ ഇവിടുന്ന് ചാടിപ്പോണം, ഈ പാറ ഇവിടുന്ന് മാറണം. എന്നിട്ട് രാവിലെ വന്ന് നോക്കി, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ വന്ന് നോക്കിയപ്പോ പാറയൊന്നും അവിടെ നിന്ന് മാറിയില്ല, പാറ അവിടെ ഇരിക്കുക. ഉടനെ അമ്മച്ചി പറഞ്ഞു, എനിക്ക് അന്നേരപ്പളേ അറിയായിരുന്നു ഇത് മാറത്തില്ലെന്ന്. അപ്പൊ എന്തോ മനസ്സ് വിചാരിച്ചോണ്ട് അമ്മച്ചി പ്രാർത്ഥിച്ച്, ഇത് മാറത്തില്ല എന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചതെന്ന് ഒരു കഥ. ഞാൻ പറഞ്ഞത് ഇന്ന് മുതൽ എല്ലാവരും പാറ മാറാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. യേശുക്രിസ്തുവും പറഞ്ഞത് ആ ഒരു ഒരു ലിറ്ററൽ ആയിട്ടുള്ള ഒരു മീനിങ്ങിലല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടുകൂടി യാചിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കും. ഒരുപക്ഷെ ആ പാറ അവിടെ ഇരിക്കുന്നത് കൊണ്ട് മറ്റു ചില ഗുണങ്ങളൊക്കെ ആ പിന്നെ പറമ്പിനുണ്ടാവാം എന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഒരമ്മയുടെ അടുത്ത് ഒരു കൃഷിക്കാരനും കൃഷവനും രണ്ട് പേരാണ് മക്കള്, രണ്ട് മക്കള്. അതിനകത്ത് അമ്മയോട് കൃഷിക്കാരൻ വന്ന് പറഞ്ഞു, അമ്മേ നാളെ മുതൽ നല്ല മഴ പെയ്യാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണം, കാരണം ഞാൻ കൃഷി ഇറക്കിയിട്ടുണ്ട്. കുശവൻ വന്ന് പറഞ്ഞു, അമ്മേ നാളെ മുതൽ നല്ല വെയിലുണ്ടാകാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണം, കാരണം ഞാൻ നാളെ മുതൽ ഞാൻ ഒത്തിരി മൺകലമൊക്കെ ഉണ്ടാക്കി എനിക്ക് വെയിലുണ്ടാകാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണം. അപ്പൊ അമ്മ പെട്ടുപോകും, കാരണം രണ്ട് മക്കളെയും ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ദൈവം അതാത് സമയത്ത് മഞ്ഞും മഴയും വേനലും ഒക്കെ നമുക്ക് നൽകിക്കൊള്ളും. അങ്ങനെയുള്ള പ്രകൃതി ശക്തികളൊക്കെ നീക്കാൻ വേണ്ടി ഒന്നുമുള്ള പ്രാർത്ഥനയൊന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് ഈ ലോകത്തിന്റെ ബാലൻസിങ്ങിന് വേണ്ടി ദൈവം ക്രമീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. അത്രയും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇച്ചിരി ഒന്ന് വിശദീകരിച്ചത്. അതുകൊണ്ട് അങ്ങനെയല്ല പ്രാർത്ഥനകൾ നമ്മൾ നടത്തേണ്ടതെന്നും കൂടെ ഉറപ്പിക്കുന്നു. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സോടുകൂടി വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ ഇരുമനസ്സുണ്ടാകരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകാത്തത് ഈ രണ്ട് മനസ്സുള്ളത് കൊണ്ടാണ്. അതും വേണം ഇതും വേണം. നമ്മൾ പഴമക്കാർ പറയുന്ന പോലെ ഉത്തരത്തി ഇരിക്കുന്ന എടുക്കുകയും ചെയ്യണം, കഷത്തി ഇരിക്കുന്ന പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞ പോലെയുള്ള പ്രാർത്ഥനകൾ. അത് പക്ഷേ ദൈവം കേൾക്കത്തില്ല. വിശ്വാസത്തോടുകൂടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും എന്നുള്ളത് ബോധ്യത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം നൽകുമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്ന വേദവാക്യം, ഇപ്പൊ ഞാൻ പറഞ്ഞ വേദവാക്യം യാക്കോബിന്റെ ലേഖനം 1:6-7 വാക്യങ്ങളായിരുന്നു. സെന്റ് ജെയിംസ് chapter 1:6-8. ഇനിയുള്ളത് മത്തായിയുടെ സുവിശേഷം 21:22 വാക്യം. പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെന്ന സകലവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഞാനിപ്പോ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. മഞ്ഞും മഴയും വേനലും ഒക്കെ ദൈവം കാലാകാലങ്ങളിൽ നൽകിക്കൊള്ളും. അത് ഇന്നാളെ മഴ പെയ്യണം, നാളെ വെയിലായിരിക്കണം എന്നൊക്കെയുള്ള മൗഢ്യമായ ഈ നേഴ്സറി കുഞ്ഞുങ്ങളുടെ പിടിവാശിയോടുകൂടിയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ തണുപ്പോസുകാർ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെന്ന സകലവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പുലർച്ചയ്ക്കും നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കും നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനുമൊക്കെ ആവശ്യമായ കാര്യങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് നൽകും എന്ന് തന്നെയാണെന്നുള്ളത് ഓർക്കുക. ഇപ്പൊ ചില പ്രാർത്ഥനകൾ ദൈവം തന്നില്ല എന്നിരിക്കും. കാരണം നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ് ഒരു മെഴുകുതിരി വെട്ടത്തിലോട്ട് കയറി പിടിക്കാൻ തുടങ്ങിയാൽ ഒരു വയസ്സേ ഉള്ളെന്ന് വെച്ചു. മെഴുകുതിരിയുടെ വെട്ടം കണ്ടിട്ട് അതിന് നല്ല രസം അത് കാണാനായിട്ട്, എന്നാൽ അതൊക്കെ പിടിച്ചേക്കാം എന്ന് കരുതി ആ കുഞ്ഞ് എത്ര ശ്രമിച്ചാലും അപ്പനും അമ്മയും അത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ സമ്മതിക്കത്തില്ല. ഒന്നുകിൽ അവർ ആ മെഴുകുതിരി ഊതി കരുതി വെക്കും, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ കൈ പുറകോട്ട് വലിക്കും. കാര്യം എന്നാ, അതേ തൊട്ടാ പൊള്ളൂ എന്നുള്ളത് കൊച്ചിനറിയാൻ മേല, അപ്പനും അമ്മയ്ക്കും അറിയാം. അപ്പൊ നമ്മുടെ ചില പ്രാർത്ഥനകൾ കിട്ടാത്തത് നമ്മളെ ജീവിതത്തിൽ ചില പൊള്ളലുകൾ ഏൽപ്പിക്കുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ദൈവം മറ്റൊന്ന് നമുക്ക് വേണ്ടി നല്ലതായിട്ട് കരുതുന്നത് എന്നുള്ളത് ഓർക്കുക. യേശു ക്രിസ്തു പോലും തന്റെ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായി താഴെ വീണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണമെന്നൊക്കെ പ്രാർത്ഥിച്ചല്ലോ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ച വിഷയമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. എന്നായിരുന്നു മറുപടി? നീ കുരിശുമരണത്തിലൂടെ തന്നെ കടന്നു പോകണം. ആ സ്നാനം, ആ കാസ അത് കുടിച്ചേ പറ്റുള്ളൂ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്, അതിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ എന്നും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ നമ്മുടെ ദൈനംദിനമായ ആവശ്യത്തിന് ഉള്ള കാര്യങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സകലവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെക്കുക എന്ന് ഉറപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21:22 വാക്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സാധാരണയായ പരസ്യ പ്രാർത്ഥന പള്ളികളിലോ അതിന് കഴിവില്ലാത്ത പക്ഷം ഭവനങ്ങളിലോ ഒന്നിച്ചുകൂടാൻ കഴിവുള്ളവർക്ക് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത് വളരെ യോഗ്യമായിട്ടുള്ളത് അത്രേ. സാധാരണ നമുക്ക് പരസ്യ പ്രാർത്ഥന പള്ളികളിൽ നടത്താം, അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഒന്നിച്ചുകൂടാം. നമ്മൾ കഴിവതും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. കഴിവുള്ളവരൊക്കെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുകയാണ് പരസ്യമായിട്ടുള്ളത്. അത് നോയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് ഒരു പ്രയർ മീറ്റിംഗ് നടത്താറുണ്ട്. അങ്ങനെ പ്രാർത്ഥനകൾ, സന്ധ്യാ നമസ്കാരമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്താറുണ്ടല്ലോ. അതിന് ഉപോൽബലകമായിട്ട് പറയുന്ന വേദഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:1 അപ്പോസ്തല പ്രവർത്തനം 3:1. ഈ സ്വർണ വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇതിനു മുമ്പുള്ള വെള്ളിയാഴ്ച, അതായത് പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള വെള്ളിയാഴ്ച സ്വർണ വെള്ളിയാഴ്ചയായിരുന്നു. ആ സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി 3:1 വാക്യങ്ങൾ. 9 നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശിമോൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് കരയേറി പോകുമ്പോൾ ഉണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് അവിടെ സംഭവം വിവരിക്കുന്നത്. ആ സംഭവം ഇതാണ്: മുടന്തനായ മനുഷ്യനെ പത്രോസും യോഹന്നാനും കൂടെ സൗഖ്യമാക്കുന്നു. സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്ങിലിരുന്ന വിഷയഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ, സ്വർണമോ വെള്ളിയോ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ആ സംഭവമാണ് സ്വർണ വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പൊ ഏറ്റവും വലിയ സ്വർണമോ വെള്ളിയോ ഇല്ലാത്ത, എന്നാൽ സ്വർണത്തെക്കാൾ വിലയേറിയ ദൈവാനുഗ്രഹം അവന് ലഭിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അവന് സ്വർണ വെള്ളിയാഴ്ച എന്ന് പേരുമിട്ടിരിക്കുന്നത്. അല്ലാതെ ഈ അക്ഷയ തൃതീയയുടെ കാര്യം ഇപ്പം നാട്ടിൽ പറഞ്ഞ് ആ ദിവസം സ്വർണം മേടിച്ചാൽ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ പൗരസ്ത്യ ആരാധന ചെയ്ത് നിൽക്കുന്ന കാര്യമെല്ലാം കൂടി സ്വസ്ഥമായിട്ടൊരു തമാശ രൂപേണെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ അപ്പോസ്തല പ്രവർത്തനങ്ങൾ മൂന്നാമത്തെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് 9 മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത്. അപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ ചില പ്രത്യേക അവേർലി പ്രയേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. യാമ പ്രാർത്ഥനകൾ 9 മണി നേരം, 3 മണി നേരം, 6 മണി നേരം എന്നിങ്ങനെ ഉള്ള പ്രാർത്ഥനകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. അത് യഹൂദന്മാരുടെ ഒരു ക്രമീകരണമാണ് ഇങ്ങനെ പല യാമങ്ങളിലുള്ള പ്രാർത്ഥനകൾ. അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് പല യാമങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ 7 നേരങ്ങളിൽ നമുക്ക് പ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാര് നിത്യമുള്ള നമസ്കാരം 7 നേരമായിട്ട് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. അവ സന്ധ്യാ നമസ്കാരം, സൂത്താറ നമസ്കാരം, പാതിരാത്രിയുടെ നമസ്കാരം, പ്രഭാത നമസ്കാരം, 3 മണി നമസ്കാരം, 6 മണി നമസ്കാരം അഥവാ ഉച്ച നമസ്കാരം അല്ലെ മധ്യാഹ്ന നമസ്കാരം, പിന്നെ 9 മണി നമസ്കാരം എന്നിവയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വീണ്ടും പറയുന്നു. സന്ധ്യ, സൂത്താറ, പാതിരാത്രി, പ്രഭാതം, 3 മണി, 6 മണി, 9 മണി. ഈ സന്ധ്യ, സൂത്താറ, പാതിരാത്രി, പ്രഭാതം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ 3 മണി നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം. പ്രഭാതത്തിന് ശേഷം വരുന്ന പ്രാർത്ഥന, ഇപ്പോ സന്ധ്യ മുതലാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നതെന്നും കൂടി ചേർത്ത് ചിന്തിക്കുക. അതായത് ഞായറാഴ്ച സന്ധ്യാ നമസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന നമസ്കാരം സത്യത്തില് ശനിയാഴ്ച സന്ധ്യ നടത്തുന്നത്. ശനിയാഴ്ച സന്ധ്യത്തെ നമസ്കാരം ഞായറാഴ്ചയുടെ ഫലമാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സന്ധ്യക്ക് നടത്തേണ്ട നമസ്കാരം വെള്ളിയാഴ്ച സന്ധ്യയുടെ നമസ്കാരമാണ് ഇന്ന് നമ്മൾ നടത്തേണ്ടത്. ഈ സന്ധ്യ മുതലാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ആരാധനാ സമയം അനുസരിച്ച് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമുക്ക് വെള്ളിയാഴ്ച തുടങ്ങി. ഈ ഇത് എപ്പം വരെയാ? നാളെ വൈകുന്നേരം 6 മണി വരെ ഉള്ള സമയം, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഉള്ള സമയം വെള്ളിയാഴ്ചയാണ്. നാളെ വൈകിട്ടാകുമ്പോൾ നമുക്ക് ശനിയാഴ്ചയുടെ ഫലമാണ് നമുക്ക് ഉണ്ടാകുന്നത്. സന്ധ്യ മുതലാണ് നമ്മുടെ ആരാധനാ ദിവസം ആരംഭിക്കുന്നതെന്ന് ഓർപ്പിക്കുന്നു. സന്ധ്യ, അത് വൈകുന്നേരം സന്ധ്യാ നമസ്കാരം നടത്തുന്നത് വൈകുന്നേരം 6 മണിക്ക് നടത്തും. സൂത്താറ, സൂത്താറ എന്ന വാക്കിന്റെ അർത്ഥം കാവൽ എന്നുള്ളതാണ്. നിങ്ങൾ ഈ സൂത്താറ പ്രാർത്ഥന നടത്തുമ്പം സന്ധ്യാ നമസ്കാരത്തിന് നിന്ന് സൂത്താറയും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്നിപ്പം ഈ ശുശ്രൂഷക്കാരൻ പോയി മദ്ബഹായിക്കകത്ത് നടുക്കത്തെ തിരി അങ്ങോട്ട് കെടുത്തി വെച്ചിട്ട് രണ്ട് സൈഡിലും തിരി കത്തിച്ചു വെക്കും. നടുക്കത്തേത് അങ്ങോട്ട് മാറ്റിയിട്ട് രണ്ട് സൈഡിലും തിരി കത്തിക്കും. എന്തിനാന്ന് ചോദിച്ചാല് സൂത്താറ എന്ന് വെച്ചാൽ കാവൽ എന്നുള്ളത്. അപ്പം മാലാഖമാരെ അയച്ച് ദൈവനമ്പനെ കാവൽ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടു വശങ്ങളിലും. അത്രയും നേരം നീതിസൂര്യനായ യേശു ക്രിസ്തുവിനെ നോക്കി നമ്മൾ നിന്നു, സന്ധ്യയാകുന്നു. ഇനി ദൈവത്തിന്റെ മാലാഖമാരുടെയും കാവൽ നമുക്കുണ്ടാകണം എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടു വശത്തും തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീടുള്ള പാതിരാത്രിയുടെ നമസ്കാരം, പിന്നീട് പ്രഭാതം. പ്രഭാത നമസ്കാരം നമ്മൾ നടത്തുന്നത് രാവിലെയാണ്, രാവിലെ 6 മണിക്കാണ് പ്രഭാത നമസ്കാരം നടത്തുന്നത്. പിന്നീട് 3 മണി എന്ന് പറയുന്നു. 3 മണി എന്ന് പറയുന്നത് തേർഡ് അവർ ഫ്രം 6 AM കേട്ടോ. തേർഡ് അവർ ഫ്രം 6 AM എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് ശേഷമുള്ള 3-ാമത്തെ മണിക്കൂർ, 3-ാം മണി. അത് രാവിലെ 9 മണിയാണ്. പ്രഭാത നമസ്കാരം രാവിലെ 6 മണിക്ക് നടത്തുന്നു. അതിനുശേഷമുള്ള 3-ാം മണി എന്ന് പറഞ്ഞാൽ 9 മണി. പിന്നെ നമ്മൾ നടത്തുന്ന 6-ാം മണി നമസ്കാരമാണ്. 6-ാം മണി നമസ്കാരം എന്ന് പറഞ്ഞാലും ഈ രാവിലെ പ്രഭാതത്തിൽ നിന്ന് തന്നെയാ, അതായത് ഒരു ദിവസം നേരം പുലരുന്നത് രാവിലെ 6 മണിക്കാണ്. സോ 6th hour from 6 AM രാവിലെ പ്രഭാതത്തിന്റെ സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള 6 മണി, 6-ാമത്തെ അവർ എന്നുള്ള അർത്ഥത്തിലാണ് ഉച്ച നമസ്കാരം. അതായത് 6, 6, 12 മണിക്ക് ഉച്ച നമസ്കാരം നടത്തുന്നു. പിന്നെ 9-ാം മണി from 6 AM, 9th hour from 6 AM, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള 9-ാമത്തെ മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് 3 മണി. അങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സമയമൊക്കെ നമ്മൾ ഓർക്കുന്നത്. ഈ 9-ാം മണിയുടെയും നമസ്കാരത്തിന്റെ സമയമാണല്ലോ. നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ട് 3 മണിക്കൂർ ദേശത്തൊക്കെ ഇരുട്ടായിരുന്നു. പിന്നെ 9-ാം മണിയായപ്പോഴാണ് കർത്താവേ എന്റെ ആത്മാവിനെ ഇത്രക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാൻ പ്രാർത്ഥന വെടിഞ്ഞ എന്നുള്ളത് വെള്ളിയാഴ്ച നമ്മൾ ഓർക്കുന്ന കാര്യമാണല്ലോ. അപ്പോ ഇതാണ് ഈ ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥന. ഇനി എന്തുകൊണ്ടാണ് ഈ ഏഴ് യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? 119 സങ്കീർത്തനം 164 വാക്യം, 119 സങ്കീർത്തനം 164 വാക്യത്തില് നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസേന 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസേന 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. അത് ആ യാമ പ്രാർത്ഥനകളുടെ അടിസ്ഥാന വാക്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. 119 സങ്കീർത്തനം 164 വാക്യം, സാംസ് 119:164. അതുകൊണ്ടാണ് ഏഴു നേരം നമ്മൾ യാമങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇനി ഇതുകൂടാതെ ഈ ഏഴു നേരത്തെ നമസ്കാരം ദിവസവും 3 നേരങ്ങളിലായി നടത്തത്തക്കവണ്ണവും സൗകര്യത്തെ പ്രതി നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വലിയ നൊയമ്പ്, 3 നൊയമ്പ് എന്നീ കാലങ്ങളിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചൻ്റെ അപ്പനും അമ്മയും ഒക്കെ വീടുകളിൽ 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നു, പ്രത്യേകിച്ച് വലിയ നൊയമ്പിലും 3 നൊയമ്പിലും. ഇപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയ മാതാക്കളും സഹോദരിമാരും അങ്ങനെ ഉച്ചനമസ്കാരം കൂടി നടത്താറുണ്ട് എന്ന് എനിക്കറിയാം. അത് മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. അപ്പോൾ വലിയ നൊയമ്പ്, 3 നൊയമ്പ് ദിവസങ്ങൾ വരുമ്പോഴേ 3 യാമങ്ങളിലായിട്ട് ഇത് പ്രാർത്ഥിക്കാം. പിന്നെ ദേറാകളിലും ആശ്രമങ്ങളിലും യാമങ്ങൾ തോറുമായിട്ടും 3 നേരമായിട്ടും ഒക്കെ നമസ്കാരം നടത്തുന്നുണ്ട്. ഇപ്പം അരമനകളില്, അതുപോലെ തന്നെ ദേറാകളില്, അതോടൊപ്പം തന്നെ ഇപ്പൊ വൈദിക സെമിനാരിയില് ഒക്കെ ആശ്രമങ്ങളില് എല്ലാം ഈ യാമങ്ങൾ തോറുമായിട്ട് ഉള്ള പ്രാർത്ഥനകൾ ചിലപ്പം 7 നേരവും കൃത്യമായിട്ട് എല്ലായിടത്തും നമസ്കാരം നടത്തും. എനിക്ക് ഇവാനി തിരുമേനിയുടെ ഏലയംവീഴ് ദേറായിലൊക്കെ, അതുപോലെ നമ്മുടെ തിരുമേനിമാരുടെ ഒക്കെ എല്ലാ ദേറാകളിലും എല്ലാം ഈ 7 നേരത്തെയും യാമ പ്രാർത്ഥനകൾ, അതാത് സമയം തന്നെ 3 മണിക്കൂർ ഇടവിട്ട്, 3 മണിക്കൂർ ഇടവിട്ട് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥനകൾ പിറ്റേ ദിവസം 9 മണി നമസ്കാരം വരെ, വീണ്ടും അടുത്ത 3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ദിവസത്തിന്റെ സന്ധ്യ തുടങ്ങി, അങ്ങനെ ഒരു 3 മണിക്കൂർ ഇടവിട്ട് രാത്രിയിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങുക മാത്രം ചെയ്തിട്ട് ബാക്കിയെല്ലാ 3 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥനകൾ 24 മണിക്കൂറിലുമുള്ള പ്രാർത്ഥനകൾ കൃത്യമായിട്ട് നടത്താറുണ്ടെന്ന് ഉറപ്പിക്കുന്നു. ഇനി സങ്കീർത്തനം 55 സങ്കീർത്തനം 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോ അവിടെ നമ്മൾ 3 നേരത്തെ പ്രാർത്ഥന യാമങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ വൈകുന്നേരം, കാലത്ത്, ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് സങ്കീർത്തനം 55 സങ്കീർത്തനം 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി യഹൂദസഭയുടെ പാരമ്പര്യത്തില് യാമങ്ങൾ തോറുമുള്ള നമസ്കാരങ്ങൾ നടത്തുന്ന പതിവുണ്ടായിരുന്നു എന്ന് ദാനിയേലിന്റെ പുസ്തകം 6:10 വാക്യം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:1-2 വാക്യങ്ങൾ, അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്. പത്രോസ് യോഹന്നാൻ 9 നേരത്തെ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാല് യഹൂദന്മാരുടെ സിനഗോഗാണ്, അവിടേക്കാണ് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴ് ഇങ്ങനെ പ്രാർത്ഥനകൾ നടത്തുന്നു. എന്നാൽ സാധാരണക്കാരെ നമ്മൾ ഇപ്പം 2 ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റ് പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ 7 നേരത്തെ നമസ്കാരങ്ങളും നമുക്ക് നടത്താം. പക്ഷെ സൗകര്യത്തെ പ്രതി സന്ധ്യയ്ക്കും പ്രഭാതത്തിലുമായിട്ട് നടത്തിയാൽ മതി എന്ന് സഭ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പം രാവിലെയും വൈകിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാല് ഈ 7 നേരത്തെ നമസ്കാരങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്, 2 നേരങ്ങളിലായിട്ട് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെങ്ങനെയാന്ന് പറയട്ടെ, എന്റെ ക്രമീകരണം അത് 9 മണി, സന്ധ്യ, സൂത്താറ എന്നീ 3 നേരത്തെ നമസ്കാരം സന്ധ്യാ നേരത്തിൽ നടത്തും. സന്ധ്യക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് 9 മണിയുടെയും സന്ധ്യയുടെയും സൂത്താറയുടെയും പ്രാർത്ഥനകളാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് അത് മനസ്സിലാക്കി തരാം. ഈ 9 മണി നേരത്തെ പ്രാർത്ഥനയാണ് സത്യത്തില് അനുഗ്രഹങ്ങൾ, എല്ലാം വാങ്ങിപ്പോയവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ. അതായത് തലേ ദിവസം 9 മണിയുടെ നമസ്കാരവും അടുത്ത ദിവസത്തിന്റെ സന്ധ്യയും സൂത്താറയും ഒന്നിച്ച് നടത്തുക എന്നാണ് ഞാൻ പറഞ്ഞത്. 9 മണി സന്ധ്യ സൂത്താറ എന്ന് പറയുന്നത് തലേ ദിവസത്തിന്റെ 9 മണിയും അന്നത്തെ സന്ധ്യയും അന്നത്തെ സൂത്താറയും നടത്തുക. ഈ 3 യാമങ്ങള് അങ്ങ് നടത്തുന്നു ഒന്നിച്ച്. അതായത് 9 മണിയുടെ പ്രാർത്ഥനയാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, നിന്റെ അനുകൂലത്തിന്റെ ദിവസം എല്ലാം വാങ്ങിപ്പോയത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കർത്താവ് കാൽവരി കുരിശിൽ മരിച്ച സമയം 9 മണിയായിരുന്നു, അതുകൊണ്ടെല്ലാം മരിച്ചവരെ നമ്മൾ ഓർക്കുന്ന സമയം. സന്ധ്യയുടെ ഒരു പ്രാർത്ഥനയാണ് മോറാലേശു മെസീഹ എന്നുള്ള പ്രാർത്ഥന. അത് സന്ധ്യ നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്. പിന്നീട് സൂത്താറയിലെ പ്രാർത്ഥനയാണ് കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയുടെ വാതിലിൽ ഞങ്ങൾ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു എന്നുള്ള പ്രാർത്ഥന. അപ്പൊ ഇത് 3 നമ്മൾ ചൊല്ലി ഒരു ചെറിയ കൗമാരൊക്കെ ചൊല്ലി അങ്ങ് തീർക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തന്നെയും ഈ 3 പ്രാർത്ഥന യാമങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നാണ് അർത്ഥം. അത് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ചെയ്യണമെന്ന് ഒരു അപേക്ഷയും കൂടി ഈ കൂട്ടത്തിൽ എനിക്ക് നടത്താനായിട്ടുണ്ട്. നമ്മളൊരു കൗമ ചൊല്ലി, പിന്നെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനെ ചൊല്ലി, ചിലര് വീണ്ടും കൗമ ചൊല്ലിയിട്ടാണ് പിന്നീട് മോറാനേശ്വരം ചെയ്യാന്നുള്ള പ്രാർത്ഥന, അതുകൂടാതെ പാമ്പാക്കട നമസ്കാരമൊക്കെ വിശദമായിട്ട് നടത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നീട് കരുണയുള്ള ദൈവമെന്ന് ചൊല്ലുന്നു, പിന്നെ പ്രേമിന്റെ ബോഹുസോ ചൊല്ലുന്നു, ഞങ്ങൾക്കുള്ള കർത്താവ്, അതിന്റെ ഡിഫറെന്റ് വേർഷൻ പല സ്ഥലങ്ങളിലും ഉണ്ട്, അത് ചൊല്ലുന്നു. അതിനുശേഷം ശുദ്ധമുള്ള പിതാവ് എന്നൊക്കെ ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ അതിനിടയ്ക്ക് വിശ്വാസ പ്രമാണവും 91-ാം മസമുറയും പിന്നീട് പിന്നെ ഉയരപ്പെട്ടവന്റെ മറയിരിക്കുന്നതിനായ കർത്താവ് എന്നുള്ള അപേക്ഷയും പിന്നീട് കൃപയന്മാരുടെ സ്തുതിയും ഒക്കെ ചൊല്ലി വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലാറുണ്ട്. പട്ടാങ്ങപ്പെട്ട എന്ന വാക്കിന്റെ അർത്ഥം സത്യമുള്ള, ട്രൂ ഗോഡ് എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്, നിങ്ങൾ എല്ലാവരും എഴുതി മാർക്ക് മേടിച്ചതുമാണ്, വീണ്ടും ഞാൻ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 9-ാം മണി, സന്ധ്യ, സൂത്താറ എന്നീ 3 നേരത്തെ നമസ്കാരം സന്ധിക്കും. പിന്നീട് പാതിരാത്രി, പ്രഭാതം, 3-ാം മണി, ഉച്ച അല്ലെങ്കിൽ 6-ാം മണി എന്നീ നേരങ്ങളിലേത് പ്രഭാതത്തിൽ നടത്താനുമായിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പാതിരാത്രിയുടെ നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എന്റെ കർത്താവ് എന്നുള്ള പ്രാർത്ഥന. അതുകൂടാതെ പിന്നീട് പ്രഭാതത്തിലെ പ്രാർത്ഥനയാണ് കർത്താവെ നിന്നെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ തിരുനാമത്തിന് സ്തുതി പാടുന്നതും എന്നുള്ള പ്രാർത്ഥന. അതുകൂടാതെ പാപികളോട് കരുണ ചെയ്യുന്നതിനായ കർത്താവ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അതിനു മുമ്പായിട്ട് ചൊല്ലുന്നുമുണ്ട്. പിന്നെ 3-ാം മണിയുടെയും ഉച്ചയുടെയും പ്രാർത്ഥനകൾ, അതിന്റെ ഡിഫറെന്റ് വേർഷൻസ് പലയിടത്തും പല രീതിയിൽ ചെറിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. ഇത് 4 കൂടെ രാവിലെയോ ആണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ദിവസം 3 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സത്യത്തിൽ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടത് കൊണ്ട് രാവിലെയും വൈകിട്ടുമായിട്ട് പ്രാർത്ഥന വെച്ചിരിക്കുന്നു. അത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയും ഈ ഒരു, അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു 24 മണിക്കൂറിന്റെ ഓരോ യാമങ്ങൾക്കും പ്രത്യേകതയുണ്ട്, അതിന്റെ കുറെ വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയും ഓരോ ആഴ്ചവട്ടത്തിന്റെയും ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട് കേട്ടോ, ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട് നമ്മുടെ ആരാധനാ ക്രമീകരണം അനുസരിച്ച്. ഇത് മതോപദേശ സാരങ്ങളിൽ ഒത്തിരി വിശദമായിട്ട് പറയുന്ന കാര്യമല്ല, നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ഞായറാഴ്ചക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്താ ഞായറാഴ്ചയുടെ പ്രത്യേകത? ഞായറാഴ്ച ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ് സൃഷ്ടിയുടെ പ്രാരംഭം കുറിക്കുന്നത് എന്നുള്ളത്. സൃഷ്ടികർത്താവ് സൃഷ്ടി തുടങ്ങുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. അന്നേ ദിവസത്തെ പ്രകാശത്തിന്റെ ദിവസമായും നമ്മൾ കണക്കാക്കുന്നുണ്ട്. പിന്നീട് അതിനോട് ഉപരിയായിട്ട്, അത് പഴയ നിയമത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസവും ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസമാണ് എന്നുള്ളത് നമുക്കറിയാം. വെള്ളിയാഴ്ച കർത്താവിനെ കബറടക്കുന്നു, ഞായറാഴ്ച കർത്താവ് ഉദ്ധാനം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം മക്കള കാർത്തി മറിയും മറ്റേ മറിയും സ്ത്രീകളെല്ലാരും കൂടി കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ അവൻ ഉദ്ധാനം ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പെരുന്നാളുകളുടെ പെരുന്നാളായ കർത്താവിന്റെ പുനരുദ്ധാനമാണ് ഈ ഞായറാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഞായറാഴ്ചയുടെ പ്രാധാന്യം എന്നുള്ളത് ഓർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാലോ, നാട്ടിലാണെങ്കിൽ നമ്മൾ ഈ ഞായറാഴ്ചകളിൽ മറ്റ് പെരുന്നാൾ വിശുദ്ധന്മാരുടെ പെരുന്നാളുകളൊന്നും ആ ദിവസം പ്രത്യേക പെരുന്നാൾ ദിവസമായിട്ട് വന്നാൽ പോലും നമ്മൾ ആചരിക്കാറില്ല. കാരണം കർത്താവിന്റെ പുനരുദ്ധാനമാണ് ഏറ്റവും വലിയ പെരുന്നാൾ, അതിനപ്പുറമായിട്ട് ഒരു പെരുന്നാളും ഇല്ല. എന്നാല് നമുക്കിവിടെ അമേരിക്കയിൽ ഇങ്ങനെ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് സോങ്കിയോറീസാതയുടെയോ മാർത്തോമസ്ലിയയുടെയോ പരിശുദ്ധ അമ്മയുടെയോ ഒക്കെ പെരുന്നാൾ നമ്മുടെ ഏത് പള്ളി ഏത് വർഷത്തിന്റെ ശുദ്ധിമതിയുടെ മധ്യസ്ഥതയിലാണോ ആ ദിവസത്തെ പെരുന്നാള് നമ്മുടെ സൗകര്യത്തെ പ്രതി നമ്മൾ നടത്താറുണ്ട്. അപ്പൊ ഞായറാഴ്ച ആചരണത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകാതെ വേണം അത് ഭംഗിയായിട്ട് നടത്തുവാൻ എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. എന്നാൽ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇടദിവസങ്ങളിലെ പെരുന്നാൾ നടത്തുകയുള്ളൂ ശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെ. കാരണം ഞായറാഴ്ച പെരുന്നാളുകളുടെ പെരുന്നാളായ കർത്താവിന്റെ ഉദ്ധാനമാണ് എല്ലാ ഞായറാഴ്ച. അതുകൊണ്ടാണ് അത്ര പ്രാധാന്യത്തോടെ ഞായറാഴ്ച മുടക്കരുത്. അത് കത്തോലിക്കരാണെങ്കിൽ കടമുള്ള ദിവസം എന്നാണ് പറയുന്നത് കേട്ടോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കടം വീട്ടണം എന്നാ പറയുന്നത്. നമുക്ക് യാതൊരു കടവുമില്ല, ഇടവുമില്ല, ഒന്നുമില്ല, ദൈവനമ്പരാനോട് മാത്രം നമ്മൾ ഇങ്ങനെ അത് അതൊന്നും മാറേണ്ടിയിരിക്കുന്നു. ഞായറാഴ്ചക്ക് ഇങ്ങനെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഞായറാഴ്ച ആരാധന വഴിയായിട്ട് ദൈവരാജ്യത്തിന്റെ ഒരു ഫോർ ടേസ്റ്റ് നമുക്കുണ്ടാകും കേട്ടോ കേട്ടോ. ഒരു ഒരു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു മുന്നാസ്വാദനം, പിന്നെ അങ്ങോട്ടുള്ള യാത്രയുടെ ഒരു ചലനാത്മകതയും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഞായറാഴ്ച സന്തോഷത്തിന്റെയും പരിപൂർണതയുടെ അല്ലെ നിറവിന്റെ ഒക്കെ ദിവസമാണെന്നുള്ളത് ഓർപ്പിക്കുന്നു. പിന്നെ എന്താണ് അടുത്ത ദിവസങ്ങളുടെ പ്രാധാന്യം? തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ അനുതാപത്തിന്റെ ദിവസങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്ന അനുതാപത്തിന്റെ അപേക്ഷകളും ഗാനങ്ങളുമാണ്. അപ്പൊ ഞാനിത് പറയുമ്പോഴ് ഈ ഏഴ് നേരത്തെയും നമസ്കാരം നിങ്ങൾക്കറിയാം, നിങ്ങള് സ്ലീബായുടെയും ഗംദായുടെയും നമസ്കാരത്തില് ഒരുപക്ഷെ അത് ഏഴ് നേരത്തെ യാമ പ്രാർത്ഥനകൾ ഞായറാഴ്ച മാത്രം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മുടെ കുർബാന ക്രമത്തിലുള്ളത്. എന്നാൽ അതുകൂടാതെ ശീമാ നമസ്കാരം എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്കുണ്ട്. ശീമാ നമസ്കാരം ഞാൻ മുമ്പേ പറഞ്ഞു, നേരത്തെ ഒന്ന് സൂചിപ്പിച്ച അതിന്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഓരോ ദിവസവും തിങ്കളാഴ്ച ഏഴു നേരങ്ങളിലെ പ്രാർത്ഥനകൾ, ചൊവ്വാഴ്ച ഏഴു നേരങ്ങളിലെ പ്രാർത്ഥനകൾ, ബുധനാഴ്ച ഏഴു നേരങ്ങളിൽ വളരെ വിശദമായ പ്രൊമിയോനിസതറായി ഏവങ്കേലിയോനും എല്ലാം കൂട്ടിയുള്ള വളരെ ദൈർഘ്യമുള്ള കോലകളും ഒക്കെ അടങ്ങിയ പാട്ടുകളൊക്കെ, മനോഹര ഗീതങ്ങളൊക്കെ അടങ്ങിയ പാട്ടുകളൊക്കെയാണ്. സെമിനാരിയിലും വേറാകളിലും ആശ്രമങ്ങളിലും ഒക്കെ അതാണ് മിക്കവാറും എല്ലായിടത്തും അത് തന്നെയാണ് ചൊല്ലുന്നതെന്ന് ഞാൻ ഓർപ്പിക്കുകയും കൂടെ ചെയ്യുന്നത് ഇതിന്റെ കൂട്ടത്തിൽ. അപ്പൊ അത് പ്രിന്റഡ് ആയിട്ടുള്ള അതിന്റെ കോപ്പി നിങ്ങൾ ഇനി ഏതെങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് മറ്റേ ഈ ലുലു മാളിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ മാത്രം കറങ്ങി നടക്കാതെ അത് വേണം, അത് ആവശ്യമാണ്, നമുക്ക് അത്യാവശ്യമുണ്ട്. ഇവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് നാട്ടിൽ പല സാധനങ്ങളും കിട്ടും. അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും നമ്മുടെ പരിമലയിലോ അല്ലെങ്കിൽ പുതുപ്പള്ളിയിലോ വേറെ നിങ്ങൾ കോട്ടയത്തോ എവിടെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അവിടെ പോകുമ്പോഴ് നമ്മുടെ ബുക്ക് ഷോപ്പിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ശീമാ നമസ്കാരം കിട്ടും. ചുമ്മാ വരണം, മേടിച്ച് കൈവച്ചോണം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്മാരോടൊന്ന് ചോദിക്കുക. അച്ഛന്മാരെ കൊണ്ട് മേടിപ്പിച്ചുകൊണ്ട് വരാനുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. ശീമാ നമസ്കാരം എന്ന് വെച്ചാൽ എന്നാ വെച്ചാൽ എന്തെങ്കിലും ഒരു കോപ്പി ഉണ്ടോ എന്ന് കാണാനായിട്ട് അന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ തരുമായിരിക്കും, തിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അതും കൂടി ഞാനൊന്ന് ഓർപ്പിക്കുന്നു. അപ്പൊ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അനുതാപത്തിന്റെ ദിവസങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ബുധനാഴ്ചത്തെ പ്രത്യേകത ദൈവമാതാവിനെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്ന ദിവസമാണ്. ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ദിവസമാണ് ബുധനാഴ്ച. വ്യാഴാഴ്ച സ്ലീഹന്മാരെയും സഭയിലെ സുഖയുവാപ്പെട്ട മൽപ്പാന്മാരെയും എപ്പിസ്കോപ്പമാരെയും സ്മരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാ സ്ലീഹന്മാരെയും പിന്നെ മറ്റ് പരിശുദ്ധന്മാരെയും ഒക്കെ ഓർക്കുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്ന് ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച പരിശുദ്ധ സ്ലീബായുടെ ദിവസമാണ്. കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും കുറിച്ച് മരണത്തെയും പ്രത്യേകിച്ച് ഓർക്കുകയും പിന്നെ സ്ലീബ നാലാം നൂറ്റാണ്ടിലെ ഹേലേനി രാജ്ഞി യെരുശലേമിൽ നിന്ന് കണ്ടെടുക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സംഭവങ്ങളെയൊക്കെ ഓർക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. എല്ലാ വെള്ളിയാഴ്ചയും സ്ലീബായുടെ ദിവസമാണ്. കർത്താവിന്റെ കുരിശിനെ ധ്യാനിക്കുന്ന, കുരിശിലൂടെയുള്ള രക്ഷയെ ധ്യാനിക്കുന്ന ദിവസമാണ് എന്ന് ഓർപ്പിക്കുന്നു. പിന്നീട് ഈ കുരിശിന് വേണ്ടി വധിക്കപ്പെട്ട സഹോദരന്മാരെയും പീഡനങ്ങൾ ഏറ്റിട്ടുള്ള മൗദ്യാനന്മാരെയും മറ്റു പരിശുദ്ധന്മാരെയും ഒക്കെ പ്രത്യേകമായിട്ട് ആ ദിവസം അതിന്റെ കൂട്ടത്തിൽ ഓർക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ച് ഈ ലോകവാസം വെടിഞ്ഞു വാങ്ങിപ്പോയിരിക്കുന്ന ആചാരീഗണത്തിൽപ്പെട്ടവര് അല്ലെങ്കിൽ എല്ലാ പുരോഹിതന്മാരെയും അതുകൂടാതെ സത്യവിശ്വാസികളായ കർത്താവിൽ നിദ്ര പ്രാപിച്ച് ഈ ലോകവാസം വെടിഞ്ഞ് വാങ്ങിപ്പോയിരിക്കുന്ന ആചാരീഗണത്തിൽപ്പെട്ടവരും സത്യവിശ്വാസികളായ മറ്റെല്ലാ സഹോദരി സഹോദരൻ നമ്മുടെ അപ്പനെയും അമ്മയും നമ്മുടെ സഹോദരി നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ദിവസമാണ് ശനിയാഴ്ചയുടെ ദിവസം എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതുകൂടാതെ എല്ലാ ദിവസങ്ങളിലെയും സൂത്താറ നമസ്കാരം പ്രത്യേകിച്ച് അനുതാപത്തിന്റെ ഒരു പ്രാർത്ഥനയും കൂടി ആയിട്ടായിരിക്കും ചൊല്ലുന്നത്. അപ്പൊ ഞായറാഴ്ച പുനരുത്ഥാനത്തിന്റെ ദിവസം, തിങ്കൾ ചൊവ്വ അനുതാപത്തിന്റെ ദിവസം, ബുധനാഴ്ച ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയുടെ ദിവസം, വ്യാഴാഴ്ച സ്ലീഹന്മാരെയും മൽപ്പാന്മാരെയും എപ്പിസ്കോപ്പമാരെയും ഒക്കെ ഓർക്കുന്ന ദിവസം, വെള്ളിയാഴ്ച പരിശുദ്ധ ശ്രീബായുടെ ദിവസം, ശനിയാഴ്ച കർത്താവിൽ വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ ആചാര്യന്മാരെയും നമ്മളുടെ വിശ്വാസി സമൂഹത്തെയും ഓർക്കുന്ന ദിവസം, എല്ലാ പരേതരെയും ഓർക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം ഏഴ് യാമങ്ങള്, അത് രണ്ട് യാമങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ ഓരോ ദിവസങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അതുകൂടാതെ നമുക്കൊരു ഒരു വർഷം മുഴുവനുള്ള ഒരു ആണ്ടടക്ക ആരാധനയുണ്ട്. ആണ്ടടക്ക ആരാധനയുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഈ ഒക്ടോബർ മാസം 30-ാം തീയതിയോ അതിനുശേഷമോ വരുന്ന ഞായറാഴ്ചയാണ് നമ്മളുടെ ഒരു ആരാധനാ വർഷം ആരംഭിക്കുന്നത്. നവംബർ തുടക്കം, അത് ധാരാളം കാര്യങ്ങളുടെ തുടക്കം. പ്രത്യേകിച്ച് അമേരിക്ക ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ധാരാളം കാര്യങ്ങൾ ആ സമയത്ത് തുടങ്ങുന്ന ഒരു ദിവസം കൂടെയാണ്. നമ്മുടെ സീസൺ തന്നെ ഒന്ന് മാറി വരുന്ന ദിവസമാണ്. അതുകൂടാതെ ധാരാളം കാര്യങ്ങളെ ഓർക്കുന്ന ദിവസം കൂടിയാണ് എന്ന് ഓർപ്പിക്കുന്നത്. അപ്പോൾ അന്നാണ് നമ്മളുടെ ആണ്ടടക്കമുള്ള ആരാധനയുടെ ദിവസം. അന്ന് നമ്മളുടെ ഒരു കലണ്ടർ, ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ മുസ്ലിങ്ങൾക്ക് അവരുടെ കലണ്ടർ ഉണ്ട്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മാസം ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് അതിന്റെ കലണ്ടർ ഉണ്ട്. മലയാളം ചിങ്ങമാസം മുതൽ എഴുതുവാണ് വേറെ കലണ്ടർ ആണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് കലണ്ടറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിങ്ങമാസം മുതലാണ് മലയാള മാസം മലയാള വർഷം തുടങ്ങുന്നത് നമുക്കറിയാം. ഇങ്ങനെ നമ്മുടെ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ വർഷം തുടങ്ങേണ്ടത് ഒക്ടോബർ മാസം 30-ാം തീയതി ഇംഗ്ലീഷ് കലണ്ടറിന്റെ തീയതി അനുസരിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു, ഒക്ടോബർ 30-നോ അതിനുശേഷം വരുന്ന ഞായറാഴ്ചയോ ആയിരിക്കും കൂതോ ശീത്തോ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. കൂതോ ശീത്തോ എന്ന് വെച്ചാൽ സഭയുടെ വിശുദ്ധീകരണം എന്നുള്ളതാണ്. അതിന് പിറ്റേ ഞായറാഴ്ച ഹൂദോസ് ഈത്തോ ആയിരിക്കും, HOODOS. ഹൂദോസ് ഹൂദോസ് ഈത്തോ രണ്ടും കേൾക്കാൻ ഒരുപോലെയാണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഹൂദോസ് ഈത്തോയും ഹൂദോസ് ഈത്തോയും. ഹൂദോസ് ഈത്തോ എന്ന് വെച്ചാൽ പ്രതിഷ്ഠയാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. പിന്നീട് ഓരോ ഞായറാഴ്ചത്തെ പ്രത്യേകതകളും ഞാൻ പറയാം. സക്കറിയായോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച, ദൈവമാതാവിനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച, എലിസബായുടെ അയക്കിലേക്കുള്ള മറിയാമിന്റെ യാത്രയുടെ ഞായറാഴ്ച അന്ന് വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു, യോഹന്നാൻ മാബ്ദാനയുടെ ജനനത്തിന്റെ ഞായറാഴ്ച, പിന്നെ യൗസേപ്പിനുണ്ടായ വെളിപ്പാടിന്റെ ഞായറാഴ്ച, നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച, പിന്നെ അതിനിടയ്ക്ക് കർത്താവിന്റെ ജനന പെരുന്നാൾ എൽദോ വരുന്നു, പിന്നെ ദൈവമാതാവിന്റെ പൂഴ്ച പെരുന്നാള്, ശിശുവധ പെരുന്നാള്, പിന്നീട് എൽദോയ്ക്ക് ശേഷമുള്ള ഒന്ന് രണ്ട് ഞായറാഴ്ചകൾ, പിന്നെ ജനുവരി ആകുമ്പോഴത്തേനും വർഷാരംഭവും നമ്മുടെ കർത്താവിന്റെ ചേലാകർമ്മം, വിശുദ്ധ ബസേലിയോസ് ഗ്രിഗോറിയസ് പിതാക്കന്മാരുടെ ഓർമ്മ, പിന്നീട് ജനുവരി മാസം 6-ാം തീയതി ആകുമ്പോൾ ദനഹ നമ്മുടെ കർത്താവിന്റെ മാമോദീസ, പിന്നെ യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം, നമ്മാർ സ്നേപാന സഹോദരയുടെ ഓർമ്മ, ദനഹയുടെ ശേഷമുള്ള 3-4 ഞായറാഴ്ചകൾ, പിന്നീട് ദനഹയുടെ ശേഷമുള്ള ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കർത്താവിന്റെ ദൈവാലയ പ്രവേശനം, അതാണ് ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മൾ കൊണ്ടാടുന്നത് മയൽത്തോ, പിന്നീട് സകല പിതാക്കന്മാരുടെ ഓർമ്മ, പിന്നീട് 3 നൊയമ്പ്, പിന്നീട് വാങ്ങിപ്പോയ 3 നൊയമ്പിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ വാങ്ങിപ്പോയ വൈദികരുടെ ഞായറാഴ്ച, അതിനുശേഷം എല്ലാ മരിച്ചവരുടെയും ഞായറാഴ്ച, പിന്നീട് വലിയ നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, കുത്തിനെ ഞായറാഴ്ച, നൊയമ്പിലെ 1-ാം ഞായറാഴ്ച കുത്തിനെ ഞായറാഴ്ച, 2-ാം ഞായറാഴ്ച കുഷ്ഠരോഗിയുടെ ഞായറാഴ്ച, 3-ാം ഞായറാഴ്ച പക്ഷവാത രോഗിയുടേത്, പിന്നീട് പാതി നൊയമ്പ്, പിന്നീട് കൂനിയുടെ ഞായറാഴ്ച, പിന്നീട് പിറവിക്കുരുടന്റെ ഞായറാഴ്ച, പിന്നീട് ഓശാന, 40-ാം വെള്ളി, ലാസറിന്റെ ശനി, 40 സഹോദരന്മാരുടെ ഓർമ്മ, പിന്നെ ഹാശ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്, പിന്നെ ദുഃഖവ്യാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, അറിയിപ്പിന്റെ ശനിയാഴ്ച, പിന്നീട് ഉയർപ്പ് ഞായറാഴ്ച, അതാണ് ഏറ്റവും വലിയ നമ്മുടെ പ്രത്യാശ ഈസ്റ്റർ. പിന്നീടുള്ളത് ഹേവോറ ദിവസങ്ങളാണ്. ഞാൻ ഹേവോറ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ഡേയ്സ്, വെള്ളവസ്ത്രം മാത്രം അണിഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവാലയത്തിൽ പോകുന്ന, അത്രയും നാള് മാമോദീസ ഒന്നും കൊടുക്കാതിരുന്നിട്ട് കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം മാമോദീസക്ക് സ്വീകരിക്കുന്ന വിശുദ്ധിയുടെ ദിവസങ്ങളാണത് നമ്മൾ ഓർപ്പിക്കുന്നത്. പിന്നീട് പുതു ഞായറാഴ്ച, പിന്നീട് കർത്താവിന്റെ സ്വർഗാരോഹണം നമ്മൾ ഓർക്കുന്നു, പെന്തിക്കോസ്തിക്ക് മുമ്പുള്ള ഞായറാഴ്ച, പിന്നെ പെന്തിക്കോസ്തി ഞായറാഴ്ച, ഇപ്പൊ നമ്മൾ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 2-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പങ്കെടുക്കാനായിട്ട് പോയി ഞായറാഴ്ച. അങ്ങനെ പെന്തിക്കോസ്തിക്ക് ശേഷം 12 ഞായറാഴ്ചകൾ വരെ ആചരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അങ്ങനെ ആചരിക്കണം നിർബന്ധമൊന്നുമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. പിന്നീട് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ഓർമ്മ, നമുക്കറിയാം ഈ നൊയമ്പിലേക്ക് നമ്മൾ ഈ ജൂൺ മാസം 16-ാം തീയതി മുതൽ പിന്നെ 13 നൊയമ്പിലേക്ക് അല്ലെങ്കിൽ സ്ലീഹ നൊയമ്പിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ അവസാനം ജനുവരി മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ഓർമ്മ, ജൂൺ മാസം 30-ാം തീയതി 12 സ്ലീഹന്മാരുടെ ഓർമ്മ, പിന്നീട് മാർത്തോമാ സ്ലീഹയുടെ ദുഃഖ്രോനോ, അത് ജൂലൈ 3-ാം വെച്ചിരിക്കുന്നതെങ്കിലും സത്യത്തില് മാർത്തോമാ സ്ലീഹയുടെ ദുഃഖ്രോനോ ആചരിക്കേണ്ടത് December 21-ാം തീയതിയാണെന്ന് ഓർപ്പിക്കുന്നു. പിന്നീട് ഓഗസ്റ്റില് മറുരൂപ പെരുന്നാള്, കൂടാരപ്പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങള്, ദൈവമാതാവിന്റെ വാങ്ങിപ്പാണല്ലോ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ 15 നൊയമ്പായിട്ട് ആചരിക്കുന്നത്. അതിനുശേഷമുള്ള വാങ്ങിപ്പിന് ശേഷമുള്ള 5 ഞായറാഴ്ചകൾ വരെ ആചരിക്കാമെന്നുണ്ട്. ആചരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ കാര്യം പുറകെ പറയാം. സ്ലീബ കണ്ടെത്തിയതിന്റെ പെരുന്നാള്, സ്ലീബ പെരുന്നാള് September 14 14-ാം തീയതി. അതിനുശേഷം സ്ലീബായുടെ ശേഷം 1, 2, 3 എന്ന് പറഞ്ഞ് 7 ഞായറാഴ്ച വരെ ആചരിക്കാമെന്നുണ്ട്. പക്ഷെ ആചരിക്കണമെന്ന് നിർബന്ധമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പൊ പറയാം. ഈ ദീർഘമായിട്ടുള്ള ഞായറാഴ്ചകൾ നമുക്കറിയാം, ഒരു വർഷത്തില് 52 ഞായറാഴ്ചകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോ 53-54, ചിലപ്പോ ഒന്നുകൂടെ എല്ലാം കാണുമായിരിക്കാം ഒരുപക്ഷെ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ ആ ഞായറാഴ്ചകൾ വരുന്നതനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഏത് പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ഞായറാഴ്ച ആചരണങ്ങളും വാങ്ങിപ്പിന് ശേഷമുള്ള ഞായറാഴ്ച ആചരണങ്ങളും സ്ലീബായുടെ ശേഷമുള്ള ഞായറാഴ്ച ആചരണങ്ങളും എല്ലാം ആ ദിവസം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വീണ്ടും ഒക്ടോബർ 30 അതിന് ശേഷമോ ഈ കുദോശിത്തോ വരുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യും. December 25 കർത്താവിന്റെ ജനപ്പെരുന്നാൾ ആചരിച്ചിട്ട് പിന്നീട് വരുന്ന ഞായറാഴ്ച അതനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഫിക്സഡ് ഡേറ്റിലെ പെരുന്നാളുകൾ ആചരിക്കുവാൻ വേണ്ടി ആണ് ഈ അഡീഷണൽ ആയിട്ട് കുറെ ഞായറാഴ്ചകൾ ഇതിലിട്ടിരിക്കുന്നതെന്നും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് വയ്ക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള അറിയാം. എന്നിരുന്നാൽ തന്നെ ഒരു വർഷം ഇത്രയും ആരാധന നടത്താൻ, അപ്പൊ ഓരോ ഞായറാഴ്ചയ്ക്കും അതിന്റെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും ഇച്ചിരി വിശദമായിട്ട് പറഞ്ഞതിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ആരാധനയുടെ എത്ര സമ്പുഷ്ടമാണ്. 3 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ധ്യാനിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഞായറാഴ്ചയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യമുണ്ട്. ഒരു വർഷത്തെ ആണ്ടടക്ക ആരാധന മുഴുവൻ കൃത്യമായ ഒരു എന്റെ ഭാഷയെ പറഞ്ഞാൽ സിലബസ്, ഒരു സിലബസ് നമുക്ക് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മൾ ദൈനംദിനമായിട്ട് വളർന്നു വരുവാൻ വേണ്ടിയാ. ഈ ഒരു സിലബസ്, ഈ ഒരു വർഷത്തെ ആണ്ടടക്ക ആരാധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ആത്മശരീര മനസ്സുകൾ വിശുദ്ധിയിലേക്ക് ഉയരുവാനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. നൊയമ്പ് നോക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, കുമ്പിട്ട് നമസ്കരിക്കേണ്ട സമയത്ത് കുമ്പിട്ട് നമസ്കരിക്കുക എന്നീ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അതിനുള്ള സാധ്യതകൾ നമുക്കുണ്ട് എന്ന് ഉറപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത് പരസ്യ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനയും എന്നുള്ള മതോപദേശ സാരങ്ങളുടെ പരാമർശമായിരുന്നു. അതിനകത്ത് രഹസ്യമായ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നത് കൂടാതെ പരസ്യ പ്രാർത്ഥനകൾ കുടുംബ ആരാധനയിലൂടെയും ഞായറാഴ്ച ആചരണത്തിലൂടെയും മറ്റ് ദിവസങ്ങളുടെ പ്രാധാന്യങ്ങളിലൂടെയൊക്കെ, ഇടദിവസങ്ങളുടെ പ്രാധാന്യങ്ങളിലൂടെയൊക്കെ ഈ ആരാധനാനുഷ്ഠാനങ്ങൾ ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു സാധ്യത നമുക്ക് മുമ്പിൽ സഭ നൽകിയിട്ടുണ്ട് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ നമ്മള് മതോപദേശ സാരങ്ങളിൽ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. പരസ്യ പ്രാർത്ഥന പള്ളികളിലോ അതിന് കഴിവില്ലാത്ത വർഷം ഭവനങ്ങളിലോ ഒന്നിച്ചു കൂടുവാൻ കഴിവുള്ളവരൊക്കെ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ യോഗ്യമായിട്ടുള്ളത് അത്രയെന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 18:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ എന്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയിരിക്കുന്നുവോ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ കൂടി വന്ന് ഈ ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത സംഗതിയാണ്. 3rd ഇവിടെ പറയുന്ന കാര്യം, പ്രാർത്ഥനയെ പറ്റി പറയുന്ന കാര്യം, നമ്മുടെ കർത്താവിന്റെ കൽപ്പന പ്രകാരവും കാനോനായാലും, കാനോനായ എന്ന് വെച്ചാൽ നമ്മളുടെ നിയമസംഹിത, അതുകൂടാതെ പള്ളിക്രമങ്ങളിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രകാരവും പതിവായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും, എല്ലാവരുടെയും ഒരു സംശയമാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരു ഈസി ഗോയിങ്ങിൽ എടുക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രാർത്ഥന. വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് സ്വർഗസ്ഥനായ പിതാവെന്നൊക്കെയുള്ള പ്രാർത്ഥന നമുക്ക് ഇരുന്നുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? മക്കളായിരിക്കും നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ ബഹുമാനത്തോടെ, ഇല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞ കൗമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിൽപ്പന്ന. അപ്പൊ കൗമ പ്രാർത്ഥന നമ്മൾ നിന്നുകൊണ്ട് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. അത് സോഫായെ കിടന്നുകൊണ്ട് ചൊല്ലേണ്ട പ്രാർത്ഥനയല്ല, അത് കൗച്ചയെ കിടന്നുകൊണ്ട് ചൊല്ലേണ്ട പ്രാർത്ഥനയല്ല, അത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. നമുക്ക് നമ്മുടെ ഈ ജെസ്റ്റേഴ്സിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഞാനത് ഇന്ന് സമയമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുത്തോളാം. അപ്പൊ ഈ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ എന്നുള്ളത് ഓർപ്പിക്കുന്നു. പിന്നീട് മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കുമ്പിട്ട് പ്രാർത്ഥിക്കും. കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഞായറാഴ്ചയും അല്ലെ മാറാനായ ദിവസങ്ങളിലും കുമ്പിട്ട് പ്രാർത്ഥിക്കത്തില്ല, അല്ലാത്ത ദിവസങ്ങളിൽ, ഇടദിവസങ്ങളിൽ നമ്മൾ കുമ്പിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എപ്പോഴാ കുമ്പിടേണ്ടത്? ദൈവമേനി പരിശുദ്ധനാകുന്നു, ബലവാനിനി പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനി പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന് പറയുമ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് കുരിശു വരച്ച് കൈകൾ മുന്നിലേക്ക് കുത്തി മുട്ടുമടക്കി നിലത്ത് തൊടുവിച്ച് നമ്മുടെ സാഷ്ടാംഗ പ്രണാമം എന്നാ പറയുന്നത്. നമ്മളത് കുമ്പിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് നമ്മളുടെ വിനയത്തെ കാണിച്ച് ദൈവത്തിന്റെ ബഹുമാനത്തിന് മുൻപാകെ യെഹെസ്കേൽ പ്രവചനം 3:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ മാലാഖമാര് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് അത് ആ പ്രാർത്ഥനയാണ് നമ്മൾ എന്നേക്കും നിലയിടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു എന്നുള്ള ക്രൂബേന്മാരുടെ സ്തുതിയായിട്ട് ചൊല്ലുന്നത് യെഹെസ്കേൽ പ്രവചനം 3:12. അപ്പൊ മാലാഖമാര് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ കുമ്പിട്ട് നമസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും കുമ്പിട്ട് നമസ്കരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. മുട്ടുകുത്തി വന്നിക്കുകയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പട്ടാഭിഷേകം, ബെന്തിക്കോസ്തി ഞായറാഴ്ചയിലെ ശുശ്രൂഷ, അതുപോലെ തന്നെ കുംഭസാരം തുടങ്ങിയ ചില ദിവസങ്ങളിലും സമയങ്ങളിലും നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ചെയ്യേണ്ടതാകുന്നു. ഞായറാഴ്ചകളില് മോറാനായ പെരുന്നാളുകളില് ഉയർത്തി ഞായറാഴ്ച മുതൽ ബെന്തിക്കോസ്തി ഞായറാഴ്ച വരെയുള്ള, അത് നമ്മളിപ്പോൾ ആചരിച്ചല്ലോ, ഈസ്റ്റർ മുതൽ ബെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങളിലൊന്നും മുട്ടുകുത്തി വന്നിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം മണവാളൻ കൂടെയുണ്ട്, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്, വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ നമ്മൾ കുമ്പിടേണ്ട കാര്യമില്ല, ഉപവസിക്കേണ്ട കാര്യമില്ല. എന്നാൽ അല്ലാത്ത മണവാളൻ അവരെ വേറെ പിരിയേണ്ട ദിവസം വരും, അന്ന് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മുട്ടുകുത്തി അല്ലാത്ത ദിവസങ്ങൾ. അതുകൊണ്ടാണ് ഞായറാഴ്ച പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാത്തത്. എന്തുകൊണ്ടാണ് ഇത്രയും മുട്ടുകുത്തി പ്രാർത്ഥിക്കണം പിന്നെ ഞായറാഴ്ച തന്നെ പള്ളി മുട്ടുകുത്താത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഞായറാഴ്ച ശനിയാഴ്ച സന്ധ്യ മുതൽ കുമ്പിടണ്ട, കാരണം അത് കർത്താവിന്റെ അടുത്ത ദിവസമാണ്, കർത്താവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് കുമ്പിടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത ദൈവം നമുക്ക് നൽകിയിരിക്കുകയും ചെയ്യുകയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ അനുതാപത്തിന്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, മാതാവിന്റെ മധ്യസ്ഥയിൽ അഭിപ്രായം ഇട ദിവസങ്ങളിലൊക്കെ കുമ്പിട്ട് നമസ്കരിക്കുകയും ചെയ്യണം എന്നുള്ളത്. ഇന്നു മുതൽ നിങ്ങളിത് കേട്ടാ പോരാ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ പ്രാക്ടിക്കലായിട്ട് അത് കൊണ്ടുവരാനും കൂടി നമുക്ക് സാധിക്കണം. ചെറിയ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നത് ഏതൊക്കെ സമയങ്ങളിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഞങ്ങൾക്ക് വേണ്ടി കുരിശീയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതുകൂടാതെ എന്നേക്കും തന്റെ ഇടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു എന്നുള്ളത് ചൊല്ലുമ്പോൾ, അതെപ്പോഴൊക്കെയാ ചൊല്ലുന്നേ? അത് സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്. അതുകൂടാതെ പാതിരാത്രിയുടെ നമസ്കാരം നടത്തുമ്പോൾ, രാവിലെ ഏത്തെ പ്രാർത്ഥന നടത്തുന്ന സമയത്തും മൂന്ന് പ്രാവശ്യങ്ങളിൽ നമ്മളത് ചൊല്ലാറുണ്ട്. ആ സമയത്ത് കുമ്പിട്ട് പ്രാർത്ഥിക്കണം. പിന്നീട് ഉള്ളത് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത്, കുരിശ് വരയ്ക്കേണ്ട സമയത്ത് കുരിശ് വരച്ച് കുമ്പിട്ട് ഇടദിവസങ്ങളിൽ, ഞായറാഴ്ചത്തെ കാര്യമല്ല ഈ പറയുന്നത്, ഇടദിവസങ്ങളിൽ കുരിശുവരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ കുമ്പിടുന്നത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഇതിനകത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇനി ചിലത് പറയുന്ന പെന്തക്കോസ്തുകാർ പറയുന്ന നമുക്ക് ഇനി കുമ്പിടേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ മക്കളായിട്ട് വിളിച്ചു അത് കാരണം പിന്നെ എങ്ങനെയും ആകാം. അങ്ങനല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ബലഹീനതയും കൂടി ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഉള്ള പ്രാർത്ഥനയാണ്. ദൈവത്തോട് നമ്മളെ സമന്മാരാക്കുമ്പോഴാണ് പ്രശ്നം. ദൈവപുത്രനോട് നമ്മളെ സമന്മാരെ നമ്മളെ സഹോദരനാക്കി മാറ്റി യേശു ക്രിസ്തു പോലും, ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ നമസ്കരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യങ്ങളിലേക്ക് പെട്ടെന്ന് നമ്മളൊന്ന് കടന്നു വരാം. ഉൽപ്പത്തി ഇത് മതവ്യവസ്ഥാരങ്ങളിലെ അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എന്തുകൊണ്ട് കുമ്പിട്ട് നമസ്കരിക്കുന്നു എന്നുള്ളതിന്റെ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധ ഏൽക്കും. ഉൽപ്പത്തി പുസ്തകം 17:3, അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്ന് കാണുന്നു. പുറപ്പാട് പുസ്തകം 33:10, മേഘസ്തംഭം കണ്ട് ജനമെല്ലാം തങ്ങളുടെ കൂടാരവാതുക്കൾ നമസ്കരിച്ചു. അതായത് പ്രോസ്ട്രേറ്റ് എന്നുള്ളത്, ആ പ്രോസ്ട്രേറ്റ് അല്ലെങ്കിൽ പ്രോസ്ക്വനെയോ എന്നുള്ള എബ്രായ വാക്കിനെ പ്രോസ്ട്രേറ്റ് ചെയ്യാൻ, സാഷ്ടാംഗം വീഴുക, നമസ്കരിക്കുക എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം സാഷ്ടാംഗം വീഴുക എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് കുമ്പിടണം എന്ന് പറയുന്നത്. ലേവ്യ പുസ്തകം 9:24, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു, യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു, ജനമല്ലാതെ കണ്ടപ്പോൾ ആർത്തു സാഷ്ടാംഗം വീണു. 66:4, സർവഭൂമിയും നിന്നെ നമസ്കരിച്ച് പാടും. നമസ്കരിക്കുക എന്ന് വെച്ചാല് കുമ്പിടുക. 86:9, കർത്താവ് ഇനി ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പാകെ വന്ന് നമസ്കരിക്കും. 138:2, ഞാൻ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കും. യെശയ്യ പ്രവചനം 66:23, സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും. മത്തായിയുടെ സുവിശേഷം 2:2, വിദ്വാൻമാർ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 14:33, പടകിലുള്ളവർ സത്യമായി നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 24:11, പൗലോസും താൻ യെരുശലേമിൽ നമസ്കരിപ്പാനായിട്ട് പോയി എന്ന് കാണുന്നു. എബ്രായ ലേഖനം 1:6, നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ള വാക്യാണ്, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. 97:7 നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നു. പിന്നീട് വെളിപാട് പുസ്തകം 1:17, 4:10, 5:8, 5:14, 7:11 തുടങ്ങി എത്രയോ എത്രയോ ക്രമീകരണങ്ങൾ. 11:16, 24 മൂപ്പന്മാരും കവണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. അതുകൂടാതെ 12:6, 14:7, 15:4, 19:4, 19:10, 22:8, ഒക്കെ 22:9 നമ്മൾ വായിക്കുന്നു, ദൈവത്തെ നമസ്കരിക്കുക. നമസ്കരിക്കുക എന്ന് വെച്ചാൽ പ്രസ്കുനയോ എന്നാ, പ്രസ്ട്രേറ്റ് ചെയ്യുക എന്നാ, വീണ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക എന്നാ, മുന്നോട്ട് കവിണ്ണു വീണ് നമസ്കരിക്കുക എന്ന് തന്നെ അർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് യോഹന്നാന്റെ സുവിശേഷം 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ മലയാളം വേർഷൻ കറക്റ്റ് ആണ്, ഇംഗ്ലീഷിൽ വേർഷിപ്പ് എന്ന് എഴുതിയേക്കുന്നത് അല്ല, പ്രോസ്ട്രേറ്റ് എന്ന് തന്നെയാണ് എഴുതേണ്ടത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ, നമ്മളും ഇപ്പൊ പഠിച്ചു വെച്ചേക്കുന്ന അവനെ ആരാധിക്കുന്നവർ എന്ന അല്ല, അവനെ നമസ്കരിക്കുന്നവർ. മലയാളം വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അവനെ കുമ്പിട്ട് വീണ് ആരാധിക്കണം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുന്നതും കൂടി മാത്രമെന്ന് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് പെട്ടെന്ന് ഞാനെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു കണ്ടത്, രഹസ്യ പ്രാർത്ഥന, പരസ്യ പ്രാർത്ഥന. പിന്നെ നമ്മൾ ഓരോ ദിവസവും രഹസ്യ പ്രാർത്ഥന, പരസ്യ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പം ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്, ഓരോ യാമങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ഒരു വർഷത്തെ മുഴുവൻ ആരാധനയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട്, പിന്നെ നിന്നുകൊണ്ട് കൗമ പ്രാർത്ഥന നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, മുട്ടുകുത്തേണ്ട സമയത്ത് മുട്ടുകുത്തി കുമ്പിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കത്തോലിക്കിൽ നിൽക്കുന്ന പോലെ മുട്ടേ നിന്ന് കുറെ നേരം അങ്ങ് പ്രാർത്ഥിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴൊക്കെയാണ് കുമ്പിടേണ്ടതെന്നുള്ളത് പറഞ്ഞു. പിന്നെ മാറാനായ പെരുന്നാളുകളിലോ ഉയർപ്പ് ഞായറാഴ്ച മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ദിവസങ്ങളിലോ മുട്ടുകുത്തി വന്നിപ്പാൻ നയമില്ലാത്തതിനാൽ അങ്ങനെ ചെയ്യുന്നില്ല എന്നും കൂടി ഓർപ്പിക്കുകയാണ്. ഇനി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ രണ്ട് വാക്യങ്ങളും കൂടി ശ്രദ്ധയിൽ വെച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. മർക്കോസിന് സുവിശേഷം 11:25 മർക്കോസ് 11:25 നിങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് നിൽക്കുമ്പോൾ, മർക്കോസ് 11:25 കൃത്യമായി പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് നിൽക്കുമ്പോൾ ഒരുത്തനെ നേരെ നിങ്ങൾക്കുള്ളതിനെ ക്ഷമിപ്പീൻ, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്ന് പറയുന്നു. അപ്പം പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്, കൗച്ച കടക്കുവല്ല, പ്രാർത്ഥിക്കാൻ നിൽക്കുക. ലൂക്കോസ് 18:10-13 വാക്യങ്ങളിൽ രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാനായിട്ട് ദേവാലയത്തിലേക്ക് കയറി പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ആ പരീശൻ നിന്നുകൊണ്ട്, പരീശന്റെ പ്രാർത്ഥനയാണ് അത് ദൈവം കേട്ടില്ല നമുക്കറിയാം, എങ്കിലും അയാൾ പ്രാർത്ഥിക്കുന്നു നിന്നുകൊണ്ട്. അന്നത്തെ അനുഷ്ഠാനം അങ്ങനെ ആയിരുന്നു, നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അവിടെ കിടന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നു, നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ നിന്നുകൊണ്ട്, എന്നാൽ മുട്ടുമടക്കേണ്ട സമയങ്ങളിൽ മുട്ടുമടക്കി കുമ്പിട്ട് ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പറയാനുണ്ടെങ്കിൽ പറയാം.
അതെ, അച്ഛന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം എന്റെ പ്രാർത്ഥനയിൽ മാത്രം ചേഞ്ചസ് വരുത്താനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾക്കും അതുപോലെ തോന്നുന്നുണ്ടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രാർത്ഥന ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അച്ഛൻ നാളെ ക്ലാസ് എടുക്കുന്നതല്ല, നാളത്തെ നമ്മുടെ ക്ലാസ് ക്യാൻസൽ ചെയ്യാണ്. കാരണം അച്ഛൻ അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം, അതുകൊണ്ട് ആ സമയം അച്ഛൻ നമുക്ക് സൗകര്യമുള്ള അല്ല അച്ഛന് സംസാരിക്കാൻ. ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് നേരെ കിട്ടിയില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഈ ആഴ്ച നമുക്ക് ഈ ഒരു ദിവസത്തേ ഉള്ളൂ, അടുത്ത ആഴ്ച രണ്ട് ദിവസവും അച്ഛൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അത് ഞാൻ എല്ലാവർക്കും ഇമെയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവരും മനസ്സിലായി കാണും, പക്ഷെ ആരെങ്കിലും കേൾക്കാൻ നാളെ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഒന്ന് നിങ്ങൾ അറിയിക്കുന്നത് നന്നായിരിക്കും. ഫ്രണ്ട്സിനെയും അതുപോലെ ബാക്കിയുള്ളവരെ ഒന്ന് ഫോൺ ചെയ്തൊന്ന് അറിയിച്ചാൽ, ഇമെയിൽ എല്ലാവർക്കും കിട്ടിക്കാണുകയല്ലോ, അതൊന്ന് ഫോൺ ചെയ്ത് എല്ലാവരെയും ഒന്ന് അറിയിച്ചാൽ നല്ലതായിരുന്നു. നാളെ ക്ലാസ് ഇല്ല എന്നുള്ള വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കുക. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഒരു രാത്രി നേരുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാളെ എനിക്ക് കാൽഗറിയിലും എഡ്മണ്ടണിലും രണ്ട് ദിവസങ്ങളിൽ പോയി കുർബാന ചൊല്ലേണ്ടത് കൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് ഞാൻ ട്രാവലിംഗ് ആയിരിക്കില്ല. എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു സമയമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ക്ലാസ് എടുത്തേനെ, പക്ഷെ ആ ട്രാവലിംഗിന്റെ ടൈം ആയതുകൊണ്ടാണ്. ദയവായി ക്ഷമിക്കുക. തിരുമേനി കൽപ്പിച്ചതനുസരിച്ച് എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹം, ഏകജാതനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസ്കൃതോപവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും കർത്താവ്, ഞങ്ങളുടെ ഈ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും, പ്രത്യേകിച്ച് ഞങ്ങൾ എടുക്കുന്ന ഈ ക്ലാസിന്റെ എല്ലാ ക്രമീകരണങ്ങളോടും, പ്രവർത്തകനോടും, ഞങ്ങളുടെ വാങ്ങിപ്പവരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
ആമേൻ.